2009-ൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ബാധിച്ചപ്പോഴും അതിൽ നിന്ന് അല്പം രക്ഷപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു ഓസ്ട്രേലിയ. മറ്റു വികസിത രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ കാര്യമായ തൊഴിൽ നഷ്ടങ്ങളോ വ്യാവസായിക അടച്ചുപൂട്ടലുകളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓസ്ട്രേലിയയിൽ സ്ഥിതി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന പല വ്യവസായങ്ങളും അടച്ചുപൂട്ടുകയോ ഇവിടത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ചെയ്യുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ടുദാഹരണങ്ങളാണ് ടൊയോട്ട കാർ കമ്പനിയും ക്വാണ്ടസ് വിമാന സർവീസും. ഫോർഡിനും ഹോൾഡനും പിന്നാലെ ഓസ്ട്രേലിയയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ടൊയോട്ടയും തീരുമാനിച്ചപ്പോൾ സാമ്പത്തിക നഷ്ടം കാരണം 5,000 തൊഴിലാളികളെ പിരിച്ചുവിടാനാണ് ക്വാണ്ടസിന്റെ തീരുമാനം. കമ്പനിയെ രക്ഷിക്കാൻ ഇതുമാത്രമേ മാർഗമുള്ളൂ എന്നാണ് ക്വാണ്ടസ് സിഇഒ അലൻ ജോയ്സ് വ്യക്തമാക്കുന്നത്.
This performance by our airlines is unacceptable and the current position is unsustainable. It reflects a substantial change in our circumstances. Our response will be unprecedented in scope and depth and it should be clearly understood that we are taking these actions, we must take these actions irrespective of any decision which the government may or may not take in relation to levelling the playing field.
ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്പനികളുടെയും മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും തൊഴിലാളി യൂണിയനുകളുടെയും എല്ലാം നിലപാടുകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടിരുന്നു. എന്നാൽ നിരവധി മലയാളികളും ജോലി ചെയ്യുന്ന കമ്പനികളാണ് ക്വാണ്ടസും ടൊയോട്ടയും. ഇത്രയധികം പേർക്ക് തൊഴിൽ നഷ്ടമാകുമ്പോൾ എന്താണ് അവിടുത്തെ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രതികരണമെന്ന് കൂടി നമ്മൾ കേൾക്കണമല്ലോ. അതിനായി ക്വാണ്ടസിലും ടൊയോട്ടയിലുമുള്ള മലയാളികളുടെ പ്രതികരണം SBS മലയാളം തേടുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ക്വാണ്ടസ് എത്തുമെന്ന് ജീവനക്കാർക്കെല്ലാം അറിയാമായിരുന്നുവെന്നും എന്നാൽ ഇത്രയും പെട്ടെന്ന് ജോലി നഷ്ടമാകുമെന്ന് മിക്കവരും പ്രതീക്ഷിച്ചില്ലെന്നും ക്വാണ്ടസിൽ എഞ്ചിനീയറായ സേവിയർ ജോസഫ് പറയുന്നു.
ജീവനക്കാരുടെ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആണ്. ബട്ട് ഇത് സെയിം ടൈം ഇതൊരു സർപ്രൈസും അല്ല. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ റെസിഷൻ 1, നമ്പർ 2 എയർക്രാഫ്റ്റ്സ് ഒക്കെ ഏജിങ് എയർക്രാഫ്റ്റ്സ് ആയി. And the jumbo jets are almost like 30 years old. ഈ പുതിയ ജെറ്റ്സ് വാങ്ങിക്കുന്നതും എയർക്രാഫ്റ്റ് വാങ്ങിക്കുന്നതിനും പഴയതുപോലെ സർവീസിക്കേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി വാട്ട് ഹാസ് ഹാപ്പൻ, വി ന്യൂ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഫൈനലി ഡേ കെയിം ആഫ്റ്റർ 5 years ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് നൗ ഓൾമോസ്റ്റ് ലൈക് 5,000 ജോബ്സ് ആർ ഗോയിങ് ആൻഡ് ദറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദിയർ മോർ ജോബ്സ് വിൽ ഗോർ ആൻഡ് ഇവൻച്വലി ദിസ് പ്ലേസ് total Australia will become like a warehouse. No manufacturing jobs will be done here. That is very shocking, but can't help it. That is the way it is. ഈ വർഷത്തെ നമ്മുടെ ഹാഫ് ഇയർലി ആനുവൽ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നത് തന്നെ $235 million ഡൗൺ ആയിട്ടാണ്, ലോസ് ആയിട്ടാണ് കാണിക്കുന്നത് ഹാഫ് ഇയർലി. സോ ബേസിക്കലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ഇയർ മേ ബി ഇറ്റ് ബി ക്ലോസ് ടു 1 billion. സോ അതൊന്നും ഒരു ഒരു കമ്പനിക്കും ഒരിക്കലും ആ നഷ്ടം നികത്താൻ പറ്റില്ല. സോ വി ന്യൂ ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്.
ഓസ്ട്രേലിയയുടെ മുഖമായിരുന്ന ക്വാണ്ടസ് വിമാന സർവീസ് രാജ്യത്തിന് നഷ്ടമാകുമെന്ന ആശങ്കയിലുമാണ് ജീവനക്കാർ എന്ന് സേവിയർ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു.
ക്വാണ്ടസിന്റെ ഫ്യൂച്ചർ എന്തായി തീരുന്നു വെച്ചാൽ ഇറ്റ് ഇസ് റിയലി ഷോക്കിംഗ്. ദി ഐക്കോൺ ഓഫ് ഓസ്ട്രേലിയ വിച്ച് ഇസ് കോൾഡ് കാംഗറു ഫ്ലൈങ് എന്നാണ് പറയുന്നത്. വി വിൽ ലൂസ് ദാറ്റ് ഇവൻച്വലി, ബിക്കോസ് ഇവൻച്വലി ഈ ഇന്റർനാഷണൽ റൂട്ട്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റൂട്ട് രണ്ടും will be purchased by a big buyer like maybe Emirates, maybe Qatar, or whoever is going to pay big money will buy this. And the logo, kangaroo logo, I don't know if you can see it, but eventually what happened, there is something called as code sharing. Our airlines, they will be flying it. They will buy for X amount of money, they will be buying all the routes. Long routes, for example, LA റൂട്ട്, ലോസ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഹീത്രു, JFK ഇങ്ങനെയുള്ള വലിയ റൂട്ട്സ് എല്ലാം അവരും വാങ്ങിച്ചിട്ട് നമ്മുടെ എയർക്രാഫ്റ്റിന് പകരം അവരുടെ എയർക്രാഫ്റ്റ് ആയിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. സോ ബേസിക്കലി യു ഹവ് സോൾഡ് ദി കമ്പനി, ഹാഫ് ഓഫ് ദി കമ്പനി ടു അനദർ എയർലൈൻ. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പതുക്കെ നീങ്ങും.
ഓസ്ട്രേലിയയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുമ്പോഴും ക്വാണ്ടസിൽ നിന്ന് തൊഴിൽ നഷ്ടമാകുന്നവർക്ക് ഇനി എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ കഴിയുമെന്ന ഉറപ്പില്ലെന്നും അദ്ദേഹം പറയുന്നു.
ബേസിക്കലി ഈ 5,000 പേർക്ക് വേറെ ജോലി ഇല്ല എന്ന് വേണം പറയേണ്ടത്. ബിക്കോസ് ഈ സ്കിൽ, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്കിൽ, അങ്ങനെ ഒരു സ്കില്ലിനെ വേറെ തൊഴിലിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എവിയോണിക്സ് ക്യാൻ ഡു എനി അതർ ഇലക്ട്രിക്കൽ ജോബ്, മെക്കാനിക്കൽ പീപ്പിൾ ക്യാൻ ഗോ ഇൻ ടു എനി അതർ മെക്കാനിക്കൽ ജോബ്സ്. ഫോർ എക്സാമ്പിൾ കാർ ഇൻഡസ്ട്രിയിലോ വേറെ ഏതെങ്കിലും ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും പോകാൻ പറ്റും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം അതും അങ്ങനെയുള്ള ഇൻഡസ്ട്രിക്കും പൂട്ടിക്കൊണ്ടിരിക്കുക. ടയോട്ട ഓട്ടോമോട്ടീവ് ഈസ് ഗോയിങ് ടു ഷട്ട് ഡൗൺ. ഹോൾഡൻ ഇസ് ഓൾറെഡി ഇൻ ദ വേർജ് ഓഫ് ഷട്ടിംഗ് ഡൗൺ. ഫോർഡ് ഇസ് ഓൾറെഡി ക്ലോസിംഗ് ഡൗൺ. അൽക്കോവ ഇസ് ക്ലോസിംഗ് ഡൗൺ. ആൻഡ് ഓൾ ദി അതർ മേജർ മാനുഫാക്ചറിംഗ് കമ്പനീസ് ആർ ക്ലോസിംഗ് ഡൗൺ. സോ ഇവിടുന്ന് പോകുന്ന ടെക്നീഷ്യൻസ് ആയാലും എഞ്ചിനീയർസ് ആയാലും ദേ വോണ്ട് ബി ഇൻ എ പൊസിഷൻ ടു എംപ്ലോയ് ദം. ദി ഓൺലി തിങ് ലെഫ്റ്റ് ഇൻ ഓസ്ട്രേലിയ നൗഡേയ്സ് ഇസ് ഓൺലി ദ ഹെൽത്ത് ഇൻഡസ്ട്രി ആൻഡ് ദ സർവീസസ് ഇൻഡസ്ട്രീസ്. Or you can also say it is like utility industries. Adallade major industries ellam, you know, they are at the verge of closing down or at the brink of dying. That is a very sad affair of total Australia.
ഇത് ക്വാണ്ടസിലെ കാര്യം. ടൊയോട്ടയിലെയും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് ടൊയോട്ടയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന തോമസ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
പൊതുവായിട്ട് പറഞ്ഞാല് എല്ലാവരും ഒരു വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ടൊയോട്ടയിലെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാം 35 വർഷം വരെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു മാനസികമായിട്ട് 30 വർഷമൊക്കെ ആയ ആൾക്കാർക്ക് അത്രയും പ്രയാസം ഇല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഒരു ആകാംക്ഷയോടെ ഉള്ള ഒരു കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു എന്താ പറയുന്ന ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടാണ്. പുതിയൊരു ജോലി കണ്ടുപിടിക്കുക, പുതിയൊരു ചുറ്റുപാടിലേക്ക് നീങ്ങുന്നതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വിക്ടോറിയയിലൊരു ഏറ്റവും കൂടുതൽ വിക്ടോറിയയുടെ മാനുഫാക്ചറിംഗ് ബേസ്ഡ് ആണ്. അത് കാർ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തുള്ളതാണ്. അത് ഫോർഡ്, ഹോൾഡൻ, ടൊയോട്ട എന്ന് പറയുന്ന മൂന്ന് കമ്പനികളും വിക്ടോറിയ ബേസ്ഡ് ആണ്. അപ്പൊ അതിനെ സാരമായി ബാധിക്കും. കാരണം അതിനെ ചുറ്റുപറ്റിയുള്ള ഇൻഡസ്ട്രികളാണ് വിക്ടോറിയയിൽ ഏറ്റവും കൂടുതലുള്ളത്. അതായത് സപ്ലൈ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഫാക്ടറികളും അല്ലെങ്കിൽ അതുപോലെയുള്ള സപ്ലൈ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതലുള്ളത് വിക്ടോറിയയിലാണ്. അപ്പൊ അത് വിക്ടോറിയയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വേണമെങ്കിൽ അവിടുത്തെ ഒരു ബ്ലഡ് ലൈൻ എന്ന് വേണേൽ പറയാം. അത് എന്താ പറയുന്ന നരമ്പ് കുറച്ചതിന് തുല്യമെന്ന് വേണേൽ മലയാളത്തിൽ പറയാം. അപ്പൊ അതൊരു സാരമായിട്ട് ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു പല എക്കോണമിസ്റ്റുകൾ ഇതൊരു റിസഷനിലെത്തിക്കുമെന്നും ഒക്കെ പറയുന്നവരുണ്ട്. എന്നാലും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം 2017 ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയം. എന്നിരുന്നാലും 2017 വരെ ഒന്നും ഈ കമ്പനികളൊന്നും മുന്നോട്ട് പോകത്തില്ല. കാരണം ഫോർഡ് വളരെ 400 വണ്ടികളെ ഒരു മാസം നിൽക്കുന്നുള്ളൂ. അത് വളരെ ഒരു ദയനീയമായ ഒരു കാര്യമാണ്. പ്ലസ് ഹോൾഡന്റേതും ഓൾമോസ്റ്റ് വളരെ സിറ്റുവേഷനിലാണ്. അവരും വളരെ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പൊ അതും ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ടൊയോട്ട ഇപ്പം 2017 വരെ പോകുന്ന പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സപ്ലൈ നെറ്റ്വർക്ക് എല്ലാം നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇവിടെ കാർ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് പിന്നെ അവർക്കൊരു ഇവിടുന്ന് പെട്ടെന്ന് അവർ പോകേണ്ടി വരുന്നില്ല. അതുകൊണ്ട് 2016 എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്.
കാർ നിർമ്മാണ മേഖലയ്ക്ക് ഇനി ഓസ്ട്രേലിയയിൽ സാധ്യതകളൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ.
ഫോർഡ് അടയ്ക്കുമ്പോൾ ഹോൾഡനും ടൊയോട്ടയും സർവൈവ് ചെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം അത് രണ്ടിനും സാധ്യത കുറവാണെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ. അപ്പം അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ കുറച്ച് സഹായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ് സഹായിക്കാറുണ്ട്. അതായത് ഓസ്ട്രേലിയയാണ് അതിലെ ഏറ്റവും കുറവ് ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഓസ്ട്രേലിയ 17% ചെയ്യുമ്പോൾ US 21% ചൈനയിൽ $21 ചൈനയിൽ $225 ഒരു വാഹനത്തിന് അവര് സബ്സിഡി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ രാജ്യങ്ങളും സബ്സിഡി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓസ്ട്രേലിയ മാത്രമല്ല, ഇവിടെ ക്രൈസ്ലർ എന്ന് പറയുന്ന കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപോയി. അതിനുശേഷം നിസൻ ഏതാണ്ട് 90 അടച്ചു. അതിനുശേഷം പിന്നീട് അടുത്തത് എന്ന് പറയുന്ന മിറ്റ്സുബിഷി ആയിരുന്നു. മിറ്റ്സുബിഷി അടച്ചു. അതിനുശേഷം 3 കാർ കമ്പനികളാണ് ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു മാർക്കറ്റാണ്. ഇതിനകത്തൊരു വേറൊരു കാർ കമ്പനി വന്ന് ഇവിടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു സർവൈവ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനി ഒരിക്കലും ഉണ്ടാകത്തില്ല.
അതേസമയം ടൊയോട്ടയിൽ ജോലി ചെയ്തിരുന്നവർക്ക് മറ്റു മേഖലകളിൽ ജോലി കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല എന്നാണ് തോമസ് ജോസഫിന്റെ പ്രതീക്ഷ. എന്തായാലും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്ത് അല്പം ഉണർവുണ്ടായി എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിനെ പ്രതീക്ഷയോടെയാണ് തൊഴിൽ മേഖലയും കാണുന്നത്. ഈ തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം ശ്രോതാക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാവുന്നതാണ്. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഓസ്ട്രേലിയയുടെ തൊഴിൽ രംഗത്തും സാമ്പത്തിക മേഖലയിലും ഉണ്ടാകുന്ന ചലനങ്ങൾ SBS മലയാളം റേഡിയോ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യും.